2021 ഫെബ്രുവരി 7 ഞായർ, വാരാന്ത്യ കൗമുദി 3 പേജിൽ നിന്ന് സ്നേഹത്തിന്റെ കാവ്യജീവിതം. ഫീച്ചർ തയ്യാറാക്കിയത് മിനി ഗോപിനാഥ്. അക്ഷരങ്ങൾ വിരിച്ച രാജപാതയിൽ തിളങ്ങുന്ന കണ്ണുകളുമായി എളിമയോടെ വിരചിച്ച ഋഷികവിയാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. അദ്ദേഹം ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന ശാന്തി മന്ത്രം നിശബ്ദമായി ഉരുവിടുകയാണ്. മനുഷ്യ മനസ്സിൽ സമാധാനം സൃഷ്ടിക്കുകയും സ്വന്തം കർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുകയുമാണ് അദ്ദേഹത്തിന്റെ കവിതകൾ. 1939 ജൂൺ 2 തിരുവല്ലയിലെ പെരിങ്ങോൾ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. മുന്നേ ജനിച്ച 5 മക്കളെ നഷ്ടപ്പെട്ട അമ്മ കുലദൈവത്തോട് മനമൊരുക്കി പ്രാർത്ഥിച്ചു. അതിന്റെ പ്രസാദമായിരുന്നു വിഷ്ണു. സംസ്കൃതം മുത്തച്ഛനിൽ നിന്നും കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചു. രാമായണം, മഹാഭാരതം, ഭാഗവതം, അമരകോശം തുടങ്ങിയവയിലൂടെ ഭാരതീയ സംസ്കാരവും ഉൾക്കൊണ്ടു. വിദ്യാലയ ജീവിതം പ്രിൻസ് മാർത്താണ്ഡവർമ്മ ഹൈസ്കൂളിലായിരുന്നു. സർഗവാസനയെ ആദ്യം തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പായിരുന്നു. 2 ഭാഷയായി ഹിന്ദി പഠിച്ചു. ഊർജ്ജതന്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കി. ബിരുദാനന്തര ബിരുദത്തിനായി ഇംഗ്ലീഷ് തിരഞ്ഞെടുത്തപ്പോൾ പ്രൊഫസർ ഷെപ്പേഡിന്റെ ശിഷ്യത്വത്തിലൂടെ പാശ്ചാത്യ സംസ്കാരത്തിന്റെയും സാഹിത്യത്തിന്റെയും നേരറിവുകൾ ലഭ്യമായി. പാശ്ചാത്യ പൌരസ്ത്യ പ്രതിഭകളെയും അവരുടെ കാഴ്ചപ്പാടുകളെയും സർഗസൃഷ്ടികളെയും വ്യക്തിയധിഷ്ഠിതമായി വിലയിരുത്താനുള്ള പാണ്ഡിത്യം ഉണ്ടാകുകയും രചനകളിൽ അതിന്റെ സ്വാധീനം പ്രതിഫലിക്കുകയും ചെയ്തു. 1961 വർഷം വരുന്നു എന്ന കവിത പ്രസിദ്ധീകരിച്ചു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുമായുള്ള ഇടപെടലുകൾ സാഹിത്യ ജീവിതത്തെ പരിപോഷിപ്പിച്ചു. EMS, വയലോപ്പള്ളി, ഇടശ്ശേരി, അക്കിത്തം, ചെറുകാട് തുടങ്ങിയവരിലൂടെ സാമൂഹിക ബന്ധങ്ങളും വിശാലമായി തുടങ്ങി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, കേരള സാഹിത്യ സമിതി, പ്രകൃതി സംരക്ഷണ സമിതി, കേരള കലാമണ്ഡലം തുടങ്ങിയവയുമായി ഗാഢബന്ധം പുലർത്തിയിരുന്നു. തുള്ളിക്കൊരുകുടം തൂവുന്ന കവിത, എന്നിൽ നിന്നും ഞാൻ ചോരും തോറും എന്റെ കവിത പൂർണ്ണമാകുന്നു എന്നും, വാക്ക് വൈദിക പൈതൃകമാണെന്നും, വഴികാട്ടിയല്ല ചെറു തുണ മാത്രമാണ് എന്നുമാണ് കവി തന്റെ കവിതകളെ കുറിച്ച് പറയുന്നത്. സംസ്കാരത്തിന്റെ ആഴത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മനോഹരമായൊരു പുഷ്പമായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു രൂപകമാണ് കവിത. ആത്മപരിശോധനയ്ക്ക് വിധേയമാവുകയും ആത്മസംതൃപ്തി ലഭിക്കുകയും ചെയ്യുന്നതിലാണ് വീണ്ടും വീണ്ടും എഴുതാൻ സാധിച്ചത്. ശുഭാപ്തി വിശ്വാസത്തിന്റെ സ്പന്ദനങ്ങളാണ് മറ്റൊരു പ്രത്യേകത. ഭാരതീയ സംസ്കാരത്തെയും ഉപനിഷത് ദർശനങ്ങളെയും അദ്ദേഹം അന്തമായി അനുസരിച്ചില്ല. TS എലിയട്ടിന്റെ ദി വേസ്റ്റ് ലാൻഡ് എന്ന കവിതയായിരുന്നു കാവ്യപ്രപഞ്ചത്തിൽ വഴിത്തിരിവ് സൃഷ്ടിച്ചത്. ആത്യന്തികമായി ഒരു സംസ്കാരമേ ഉള്ളൂവെന്നും ഒരിടത്ത് അസ്തമിച്ചാൽ അത് മറ്റൊരിടത്ത് ഉദിച്ചുയരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ശാന്തിവൃത്തി, ആണ്ടുപിറപ്പിൽ മതമൌലികവാദിയെന്നും ആണ്ടറുതിയിൽ വിപ്ലവകാരിയെന്നുമുള്ള വിശേഷണങ്ങൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട്. 32 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം തലവനായി സേവനമനുഷ്ഠിക്കുമ്പോഴാണ്. തുടർന്ന് ലഭിച്ച സംസ്കൃത സർവകലാശാലയിലെ ഉന്നത പദവി ഉപേക്ഷിച്ചു. 3 വർഷം തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിൽ പുറപ്പെടാ ശാന്തിയായി. ഈ വേളയിൽ കടൽ കടന്നു എന്നതിന്റെ പേരിൽ വിവാദങ്ങളും ഉണ്ടായി. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എഴുതിയ കവിതയാണ് ഒരു ദേശാടനത്തിന്റെ കവിത. ജനനത്തിലൂടെയല്ല, ജീവിത നിലവാരത്തിലൂടെയാണ് ഉന്നത മതസ്ഥനാകേണ്ടത്. ഇത് പ്രാപ്തമാകേണ്ടത് മൃഗീയതയിൽ നിന്നും മനുഷ്യത്വത്തിലേക്കും ദൈവികതയിലേക്കുമുള്ള ഉയർച്ചയിലൂടെയാണ്. ദളിത് പുരോഹിതർക്ക് വേണ്ടി ശ്രീകോവിലുകൾ തുറക്കാൻ അഭ്യർത്ഥിക്കുകയും തിരുവനന്തപുരത്ത് അംബേദ്കർ സ്റ്റഡി സെന്ററിൽ നടന്ന സോമയാഗത്തെ അനുകൂലിക്കുകയും അതിൽ പങ്കെടുക്കുകയും ജാതിക്ക് അയിത്തമില്ലെന്ന പ്രമാണത്തെ പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന കവിയുടെ കാഴ്ചപ്പാടും അപരന് ദുഃഖമാകാതെ കർമ്മം ചെയ്യണം, വാഴണം വാഴണം സുഖമെന്നാണ്. പ്രകൃതിയും ശാസ്ത്രവും. പ്രകൃതി തന്റെ ഹൃദയത്തുടിപ്പാണെന്ന് വ്യക്തമാക്കുന്ന കവിതയാണ് സാക്ഷാത്കാരം. മണ്ണിലുറച്ച വെണ്ണിൻ നേർക്ക് ചില്ലകൾ വീശുന്ന മരത്തെ ആത്മോപദേശമായി തിരിച്ചറിയുകയും ആത്മീയമായി ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. മരമുത്തച്ഛന്മാർ, കയ്യൊപ്പ് മരം, കാടിന്റെ വിളി എന്നീ കവിതകൾ ആരണ്യക സംസ്കാരത്തിനെ പരാമർശിക്കുന്നവയാണ്. മാനുഷിക പുരോഗതിയുടെ അവിഭാജ്യ ഘടകമായ ശാസ്ത്ര കുതിപ്പുകളെ സഹർഷം സ്വാഗതം ചെയ്യുകയും അതിലൂടെ മാനവികത ഊട്ടിയുറപ്പിക്കുകയും വേണമെന്ന് കവി ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. വിരാട് പുരുഷ സങ്കല്പം ഒരു ദർശനം എന്ന കവിത ശാസ്ത്രീയ ദർശനങ്ങളെയും പുരുഷ സൂക്തത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് എഴുതിയതാണ്. പരാവിദ്യ, വ്ളാഡിമർ കൊമറോവ്, ഐൻസ്റ്റൈൻ അതിഥി, ഇവയെല്ലാം ശാസ്ത്രാധിഷ്ഠിതമായ കവിതകളാണ്. പ്രണയവും സൗന്ദര്യ വീക്ഷണവും. ഹൃദയം കൊണ്ടറിയുന്ന സത്യം, എക്കാലവും സുന്ദരമാകാതെ വയ്യ എന്ന് കവിവചനം ആ ഭൗമികമായ മാസ്മരികതയെ വെച്ച് നീട്ടിക്കൊണ്ട് ഓരോ മനുഷ്യനെയും സ്വപ്ന സദൃശ്യമായ ഒരു മായിക ലോകത്തേക്ക് ആനയിക്കുവാനും പ്രണയത്തിന്റെ കാതലഭാവങ്ങളെ അനുഭവപ്പെടുത്താനുമാണ് കവി ശ്രമിക്കുന്നത്. ചന്ദനച്ചാറിലെ തണുപ്പ് പോലെ ഒരിക്കലും രുചിച്ചാൽ എക്കാലത്തും നീണ്ടു നിൽക്കുന്ന മധുരമായ പ്രണയം നനുത്തു നേർത്ത് ജീവിതവുമായി ഇഴുകിച്ചേർന്നു നിൽക്കുന്നു. ബാല്യകാല സഖി കറപുരളാത്ത പ്രണയത്തിന്റെ കവിതയാണ്. പ്രണയഗീതങ്ങളെ കൗമാരക്കാരന്റെ ചാപല്യമായാണ് കവി കാണുന്നത്. വളരെ ഒതുക്കത്തോടെ ആത്മനിഷ്ഠമായാണ് പ്രണയം അവതരിപ്പിക്കുന്നത്. റൊമാന്റിക് ശൈലി പിന്തുടരാതെ ക്ലാസിസത്തിന്റെ സ്ഥൈര്യത്തിൽ കവി അടിയുറച്ചു നിന്നു. വൈകിയോ ഞാൻ. കുഞ്ഞു ഭാഗ്യവതിയാണ്, പ്രൊഫസറുടെ മകളാണ്. ഞാനാകട്ടെ ശാന്തിക്കാരന്റെ മകനും. അച്ഛൻ പറഞ്ഞത് ഓർക്കുകയാണ് MG കോളേജിലെ സൈക്കോളജി വിഭാഗത്തിൽ നിന്നും വിരമിച്ച ഡോക്ടർ അദിതി. ശമ്പളത്തിൽ മാതിയും ഇല്ലത്തെ കടം വീട്ടാൻ അയച്ചു കൊടുക്കുന്ന വേളയിൽ അച്ഛൻ തന്റെ കഷ്ടപ്പാടിന്റെ നാളുകളെ കുടുംബങ്ങളെക്കുറിച്ച് പറയുമായിരുന്നു. ചുരുങ്ങിയ വരുമാനം കൊണ്ട് ചുരുക്കി ജീവിച്ചു. അമ്മയെ വേളി കഴിച്ചത് 19-ാമത്തെ വയസ്സിലാണ്. സർക്കാർ സർവീസിൽ പ്രവേശിച്ചപ്പോൾ ഇംഗ്ലീഷ് അധ്യാപകൻ പാൻസ് ഇടണമെന്ന പലരുടെയും നിർബന്ധത്തിന് അവസാനം വഴങ്ങി. അനുജത്തെ അപർണ കുഞ്ഞായിരിക്കുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പാൻസും ഷർട്ടും ഇട്ടു വരുന്നത് കണ്ട് അച്ഛൻ ഡോക്ടറായേ എനിക്ക് പേടിയാവുന്നേ എന്നവൾ നിലവിളിച്ചു. പിന്നീട് ആ വേഷം ധരിച്ചിട്ടില്ല. അച്ഛന്റെ വാഹനം സൈക്കിളായിരുന്നു. 3-ാമത്തേതും മോഷണം പോയതോടെ സൈക്കിൾ മുതലാളി എന്ന സ്ഥാനപ്പേരും ഉപേക്ഷിച്ചു. വാടക വീടുകൾ മാറി മാറി അവസാനം തിരുവനന്തപുരം വഴുതക്കാട് ബേക്കറിന്റെ ശില്പമായ അപരാജിതയിൽ താമസം തുടങ്ങി. അവിടം പുഷ്പവനമാക്കി. അവയെ മനുഷ്യരെ പോലെ പരിചരിക്കുകയും വിരുന്നുകാർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു. നിശാഗന്ധി വിടർന്ന് മായിക സുഗന്ധം പരത്തിയ രാവിലെ ശിവരാത്രിയാക്കിയത് പാട്ടുകൾ പാടിയും കവിതകൾ ചൊല്ലിയുമായിരുന്നു. വളർത്തി വലുതാക്കിയവയെ ഓരോരോ സാഹചര്യങ്ങളിൽ വെട്ടിമാറ്റേണ്ടി വന്നപ്പോൾ വല്ലാതെ വേദനിച്ചു. വീടിന്റെ അടയാളമായിരുന്ന കൊന്നയും പൂമരുതും ഗൃഹാതുരത്വം പകരുന്ന ഓർമ്മകളാണ്. രുദ്രാക്ഷം നട്ടപ്പോൾ വെള്ളമൊഴിക്കുന്നതിന് പകരം ഐസ് കട്ടകളിട്ടു. നല്ല ഹൈമവത ഭൂമിയിലെ മണ്ണിന്റെയും കാലാവസ്ഥയുടെയും അഭാവം മൂലം ദുർബലമായ കൈകൾ ഉണ്ടായി. അതിന്റെ തൈ കവി ഇപ്പോൾ താമസിക്കുന്ന ആശ്രമ സദൃശ്യമായ ശ്രീവല്ലിയിലും വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അച്ഛന്റെ പ്രിയ സുഹൃത്തായ എൻ കക്കാടിന്റെ മകനായ ശ്രീകുമാറിന്റെ ഭാര്യയും കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപികയും കഥകളി കലാകാരിയുമാണ് അനുജത്തി അപർണ. അധ്യാപികമാരായ ഞങ്ങളോട് പഠനമാധ്യമം സ്നേഹമായിരിക്കണമെന്നും മാറുന്ന സാഹചര്യങ്ങളിൽ കുട്ടികൾക്കിടയിൽ കുട്ടിച്ചാത്തന്മാരുണ്ടാകും, അവരെ തിരിച്ചറിയുകയും വേണം എന്നും വാത്സല്യപൂർവ്വം ഉപദേശിച്ചിരുന്നു. അച്ഛൻ പകർന്നു തന്ന ജീവിതപാഠങ്ങളാണ് ഞങ്ങളുടെ സമ്പാദ്യം. അച്ഛന്റെ കവിതകളിൽ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ച ജീവിതത്തിന്റെ നേരും പച്ചപ്പും പൊള്ളലുമുണ്ട്. വയലാർ അവാർഡ്, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, ഓടക്കുഴൽ അവാർഡ്, വള്ളത്തോൾ ആശാൻ ചങ്ങമ്പുഴ പത്മശ്രീ തുടങ്ങിയ പുരസ്കാരങ്ങളേക്കാൾ അദ്ദേഹം നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് അച്ഛന്റെ ഓർമ്മകൾ കോർത്തുവച്ച് അതിഥി തയ്യാറാക്കിയ വൈകിയോ ഞാൻ എന്ന പുസ്തകമാണ്. വെണ്മയുടെ ജൈത്രയാത്ര. ഭൂമിക്ക് ഒരു സൂര്യൻ എന്ന പോലെ മലയാള കവിതയ്ക്ക് ഒരു വിഷ്ണു മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കവിതകളും ജീവിതവും പുരോഗമന മനസ്സിന്റെയും വിശ്വാസത്തിന്റെയും കണ്ണാടിയായാണ് തിളങ്ങുന്നത്. ആരാധനാലയങ്ങളിലെ വരുമാനത്തിന്റെ ഏറിയ പങ്കും വിദ്യാഭ്യാസ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ജാതി വ്യവസ്ഥ അറിയപ്പെടാത്ത, സ്ത്രീകളോട് വിവേചനം കാണിക്കാത്ത, ഭൂമി കുത്തകയാക്കപ്പെടാത്ത, അച്ചടക്കം പാലിക്കുന്ന ഒരു വേദ സമൂഹത്തെയാണ് കവി സ്വപ്നം കാണുന്നത്. ഭൂതകാലത്തിന്റെയും വർത്തമാനത്തിന്റെയും ഭാവിയുടെയും ഗുണങ്ങൾ വീക്ഷിക്കുന്നതിൽ പ്രാവീണ്യമുള്ളവരും വായനക്കാരിൽ സ്വാധീനം സൃഷ്ടിക്കുന്നവരുമാണ് യഥാർത്ഥ കവികൾ. അതിന് അർത്ഥപൂർണമാക്കിക്കൊണ്ട് അമൃതം വർഷിക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെ ഓങ്കാരത്തെ അറിഞ്ഞ വരിഷ്ഠ കവിയുടെ വെണ്മയുടെ ജൈത്രയാത്ര തുടരേണ്ടത് നാം ഓരോരുത്തരിലൂടെയുമാണ്.